നമസ്കാരം ശ്രീജിത് ഗംഗാധരൻ, നിതിൻ ബാലകൃഷ്ണൻ, രണ്ടുപേർക്കും എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ബിജു.
നമസ്കാരം ബിജു.
എന്തായാലും ഓസ്ട്രേലിയയിൽ കാര്യമായി മുഖ്യധാര നാടകരംഗത്തേക്ക് മലയാളികളൊന്നും അങ്ങനെ വരാതിരിക്കുന്ന ഒരു സമയമാണ്, അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അതിനിടയിലാണ് നിങ്ങളിപ്പോൾ ഒരു നാടകവുമായി ഓസ്ട്രേലിയൻ നാടകവേദിയിലേക്ക് മത്സരത്തിനായി എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നാടകത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, എന്താണ് ഈ സ്വീറ്റ് ആൻഡ് ഷോർട്ട് നാടക ഫെസ്റ്റിവൽ?
ബിജു, ഈ സ്വീറ്റ് ആൻഡ് ഷോർട്ട് ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞ ഈ സംഘടന ലോകം മുഴുവൻ പല നഗരങ്ങളിലായിട്ടും ഷോകൾ നടത്തുന്ന സംഘടനയാണ്. നാടകം, ഷോർട്ട് ഫിലിംസ്, ഷോർട്ട് നാടകങ്ങൾ, ക്യാബറേകൾ എല്ലാം നടത്തുന്ന ഒരു സംഘടനയാണ്. അത് ഇന്ത്യയിൽ കൽക്കത്ത, ചെന്നൈ മാതിരി നഗരങ്ങളില്, പിന്നെ മനില, ദുബായ്, അബുദാബി, ഓസ്ട്രേലിയ ആണെങ്കിൽ ഗോൾഡ് കോസ്റ്റ്, ബ്രിസ്ബൻ, മെൽബൺ, കാൻബറ, സിഡ്നി തുടങ്ങിയ നഗരങ്ങളില്, പിന്നെ യു എസിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒക്കെ ഒരു പരിപാടികൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അവരുടെ ഷോർട്ട് നാടകങ്ങളുണ്ട്, ഷോർട്ട് സിനിമാസ് ഉണ്ട്, ക്യാബറേസ് ഉണ്ട്. അത് 10 മിനിറ്റാണ് ഇതിന്റെ സമയ ദൈർഘ്യം. 10 മിനിറ്റിൽ കൂടുതൽ കൂടാൻ പാടില്ല. അതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ.
ഇതിലിപ്പോ എല്ലാ ഭാഷകളിൽ നിന്നുള്ള അല്ലെങ്കിൽ എല്ലാ നാടുകളിൽ നിന്നുള്ള നാടകങ്ങൾ അങ്ങനെയാണോ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്?
എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നുള്ള ഡ്രാമ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്.
ഓക്കെ.
അവർ മൾട്ടി കൾച്ചറൽ ഒരു ഇതാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ. നമ്മള് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ മറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന, എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നാടകങ്ങളും ഒക്കെ അവർ നന്നായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്.
ഓക്കെ. അപ്പൊ ഇതില് സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നതായിരുന്നു, മലയാളികൾ അധികമായി ഇങ്ങനെ നാടകരംഗത്തേക്ക് വരാറില്ല. ഒരുപാട് ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് സിനിമ തന്നെ എടുക്കുന്ന പല മലയാളികളും ഹോസ്റ്റലിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നാടകരംഗത്തേക്ക്, നാടക അഭിനയ രംഗത്തേക്കോ ഒന്നും ആരും വന്നു കണ്ടിട്ടില്ല. വളരെ ചെറിയ അപൂർവമായ അവിടെയും ഇവിടെയും മാത്രം ചിലർ വരുന്നു. പക്ഷെ ഇത്തരത്തിലൊരു മുഖ്യധാര നാടകരംഗത്തേക്ക് വരാനും മത്സരത്തിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒരു താല്പര്യം?
തീർച്ചയായും നാടകം പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയ പിടി, നമുക്ക് ഷോർട്ട് ഫിലിം എടുക്കാനും മറ്റുമൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ ടെക്നോളജിയൊക്കെ കുറച്ചുകൂടെ ചീപ്പായപ്പോ, ക്യാമറകൾ അല്ലെങ്കിൽ മറ്റ് ലൈറ്റിങ്ങുകളൊക്കെ കൂടെ അവൈലബിൾ ആയപ്പോ നമുക്ക് താല്പര്യമുള്ള ആർക്കും ഷോർട്ട് ഫിലിം ഒക്കെ പിടിക്കാമെന്നുള്ള ഒരു അവസ്ഥ വന്നു. പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പണ്ട് മുതലേ നമ്മൾ നാടകം, ഇപ്പോ നിതിനാണെങ്കിലും സ്കൂൾ കാലം മുതലേ, ഇപ്പൊ ഞാനാണെങ്കിലും പണ്ട് മുതലേ ചെയ്യുന്നതാണ് നാടകം. അപ്പോ ശരിക്കും പറഞ്ഞാൽ നാടകമാണ് ഞങ്ങളുടെ ഇഷ്ടമുള്ള തട്ടകം. അപ്പോ ഷോർട്ട് ഫിലിം ഒക്കെ ഇപ്പൊ ഇന്നലെ വന്നെയാണ്.
ഓക്കെ. എന്താ ഈ നാടകത്തിന്റെ ഒരു ഒരു പ്ലോട്ട്, എന്താണ് ഈ നാടകം എന്ന കാര്യം ഒന്ന് പറയാമോ?
ഈ ഒരു പെർട്ടിക്കുലർ നാടകം വന്നിട്ട് ഇതിന്റെ ഇതൊരു കുറച്ച് യുണീക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ആശയം ഏത് ഭാഷ അറിയാത്ത ഒരാൾക്കും ആ ആക്ഷൻസിലൂടെയും ആ ഒരു സിനാരിയോയിലൂടെയും പെട്ടെന്ന് പിടികിട്ടാൻ പറ്റുന്ന ഒരു ഒരു തരത്തിൽ നമ്മളിത് പെർഫോം ചെയ്യുന്നത്. കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ ഇത് ബേസിക്കലി സമൂഹത്തിലെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റസ് ഗ്രൂപ്പ്സിന്റെ ഒരു മീറ്റിംഗ് പോയിന്റ് എന്ന് പറയാം.
ഒരു നമുക്കൊരു നമ്മുടെ ഒരു ആർക്കാണ് പ്രകൃതി വിഭവങ്ങളിൽ ഉള്ള ഒരു അധികാരം, ആരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്, ആരാണ് ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഒരു ഭരണവർഗവും ഒരു പൊതുവർഗം അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു ആൾക്കാരും തമ്മിലുള്ള ഒരു ഒരു യുദ്ധം, ഒരു ക്ലാസ് വാർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാം, പലതരത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. അത് ഞങ്ങള് അത് ആ ഇന്റർപ്രിട്ടേഷൻ ഞങ്ങൾ ഓഡിയൻസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പലതരത്തിൽ മൾട്ടി ഡയമെൻഷണൽ, പല ഡയമെൻഷണൽ ഉണ്ട് അതിന്.
ഓക്കെ. ഒരുപക്ഷെ നിങ്ങളുടെ നാടകത്തിന്റെ പേര് ദ ബ്രിഡ്ജ് എന്നുള്ളതാണ് അല്ലേ? പാലം എന്നുള്ളതാണ്. അപ്പൊ അതായത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു പാലം, അവർക്കിടയിലുള്ള ഒരു പാലം. ഓക്കെ. അല്ല, സ്വാഭാവികമായിട്ടും പറഞ്ഞപ്പോൾ ആദ്യം ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഇത് ഏത് ഭാഷയിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്? മലയാളമാണോ, ഇംഗ്ലീഷ് ആണോ, എന്താണ്?
ഞങ്ങള് അതൊരു സസ്പെൻസ് ആണ്.
ഭാഷ? ഓക്കെ.
തീർച്ചയായും അത് അതാണ് ഞങ്ങള് നാടകത്തില് ഞങ്ങള് സിമ്പലുകളും മറ്റ് കാര്യങ്ങളേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഏത് ഭാഷയാണ് എന്നുള്ളതാണ് അവസാനം. അതൊരു സസ്പെൻസ് ആണ്, അതാണ് നാടകത്തിന്റെ സസ്പെൻസ്. അത് നിങ്ങൾ എല്ലാവരും അത് വന്ന് കാണണം, എന്നിട്ട് ഞങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് വലിയൊരു ആഗ്രഹമാണ്.
അല്ല, എനിക്ക് മനസ്സിലായില്ല, ഈ സസ്പെൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇംഗ്ലീഷും മലയാളവും ഒന്നും അല്ലാത്തൊരു ഭാഷയാണോ?
ഒരു ഒരു പ്രത്യേകതരം ഭാഷയാണ്.
ഓക്കെ.
അത് അത് ഏത് ഭാഷയാണെന്ന് ഞങ്ങൾ ഇപ്പൊ പറയില്ല.
വലിയൊരു സസ്പെൻസ് ആണല്ലോ ഒരു നാടകത്തിന് ഏത് ഭാഷയാണെന്ന് പറയാതെ. അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും? ഏതിപ്പോ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷയാണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷോ മലയാളമോ അത്യാവശ്യം ഹിന്ദിയോ ഒക്കെ ആണെങ്കിൽ മനസ്സിലാകും, നല്ലാതെ മറ്റൊരു ഭാഷയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ നാടകം ആസ്വദിക്കാൻ കഴിയും?
അതാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. കലയ്ക്ക് അല്ലെങ്കിൽ അഭിനയത്തിന് ഭാഷ ഒരു തടസ്സമല്ല. അത് എന്നാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. അത് കാൻബറയിൽ ഞങ്ങൾ ഷോർട്ട് ആൻഡ് സ്വീറ്റിന് പങ്കെടുത്തപ്പോ അത് വളരെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ആൾക്കാർ സ്വീകരിക്കുകയും ഒട്ടുമിക്ക ഓഡിയൻസും ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. മലയാളികളൊക്കെ വളരെ കുറവായിരുന്നു, ഒരു 90%, 95% അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള പല രാജ്യങ്ങളിലെ ഓഡിയൻസ് ആയിരുന്നു. അവർക്ക് അത് ഭയങ്കര ഒരു ഷോക്ക് തന്നെയായി. അത് കഴിഞ്ഞപ്പോ മറ്റ് അവിടുന്ന് പല കാണികളും ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അത് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റി എന്നാണ്.
തീർച്ചയായും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസകരമാണെന്ന് തോന്നുന്നു. കാരണം മറ്റേതോ ഒരു ഭാഷയിൽ സംസാരിച്ച് ഇത്രയും മൾട്ടി കൾച്ചറൽ ഓഡിയൻസിനെ കൺവേ ചെയ്യാൻ കഴിയുന്നു, ആസ്വദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ. സരിത, എന്തായാലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവുന്നത് നിങ്ങൾ കാൻബറയിൽ നേരത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായല്ല ഇത് അവതരിപ്പിക്കുന്നത് അല്ലേ?
ആദ്യമായല്ല, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ട് ഇത് ജയപ്രകാശ് കുളൂർ എന്ന് പറഞ്ഞ് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശസ്തരായ നടീനടന്മാരുടെ ഒക്കെ ഗുരുവാണ് അദ്ദേഹം. അപ്പൊ കുളൂരിയൻ മെത്തേഡ് എന്ന് പറഞ്ഞ തന്നെ ഒരു ഷോർട്ട് തിയേറ്ററിൽ ഒരു ഇതുണ്ട് ഇപ്പോ. അപ്പോ അദ്ദേഹത്തിന്റെ നാടകമാണിത്. അപ്പോ ഞങ്ങൾ ഇത് ആദ്യം ചെയ്തത് 2010 ഇവിടെ കൾച്ചറൽ നൈറ്റ് മലയാളി അസോസിയേഷന്റെ കൂടെയായിരുന്നു അന്ന്. അന്ന് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മള് കൂടുതലായിട്ട് ഇവിടെ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആൾക്കാർ ഒരുപാടൊന്നും തിയേറ്ററിൽ രംഗത്തില്ല എന്ന് ഡിജു പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് തീർച്ചയായും ഞങ്ങള് ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിലേക്ക്, നമ്മൾ മലയാളികളുടെ ഇടയ്ക്ക് ഒതുങ്ങി നിൽക്കാതെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുകയും അപ്പോ അത് എന്തൊക്കെ വെന്യൂസ് ആണ് നമുക്കുള്ളത്, എന്തൊക്കെ സന്ദർഭങ്ങളാണുള്ളത് ഞങ്ങൾ ഒരു തെരച്ചിൽ നടത്തുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് അറിയുകയും ഞങ്ങൾ അത് അപ്ലൈ ചെയ്യുകയും അത് വൈൽഡ് കാർഡ്സിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ നാടകവും ഹോം കാറ്റ് എന്ന് പറഞ്ഞ നാടകവും കൂടെ അപ്ലൈ ചെയ്തു. ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തു, എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പെർഫോം ചെയ്തത് കാൻബറയിൽ. അപ്പൊ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഞങ്ങൾ സിഡ്നിയിലോട്ട് സെലക്ട് ചെയ്തത്.
അതിന്റെ
ഇതിന്റെ ഒരു ഇത് പ്രകാരം
സിഡ്നിയിൽ മത്സരമാണല്ലോ അല്ലേ? ഇതില് വിജയിക്കാന്ന് പറഞ്ഞാൽ എത്ര നാടകങ്ങൾ വിജയിക്കും, എങ്ങനെയാണ് അതിന്റെ രീതി, എന്താണ് അവാർഡിന്റെ രീതി, എന്താണ്?
സോ ഇത് ആദ്യത്തെ ഒരു കോൺടെസ്റ്റ് വന്നിട്ട് അറൌണ്ട് 8 weeks പോകുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇതിന്റെ ഫസ്റ്റ് റൗണ്ട്. അപ്പം 8 weeks ഓരോ ആഴ്ചയും ക്ലോസ് ടു അറൌണ്ട് 8 to 10 ഡ്രാമാസ് ഉണ്ട് ഓരോ ആഴ്ചയും ഒരു പെർഫോമിങ്. അപ്പൊ അതിന്റെ അകത്തുനിന്നുള്ള ബെസ്റ്റ് ഓഫ് 8 സെലക്ട് ചെയ്തിട്ട് അവര് പിന്നെ ഒരു മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഒരു സെമീസ് ഉണ്ട്. അപ്പൊ ഒരു ഡയറക്ടേഴ്സ് ചോയ്സും ഒരു പീപ്പിൾസ് ചോയ്സും, അതിന്റെ അകത്തുനിന്ന് സെലക്റ്റഡ് ആയവരെ അവർ ഫൈനലിലേക്ക് പിന്നെയും ചെയ്യിപ്പിക്കും. സോ ഇത് ഒരു ദിവസത്തെ മാത്രമല്ല, ഇത് മൾട്ടിപ്പിൾ സെമീസ് ആണെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ടൈംസ് പെർഫോം ചെയ്യണം നമ്മൾ.
ഓക്കെ, അതായത് ഇപ്പോ ഒരേ നാടകം തന്നെ നിങ്ങൾ പലതവണ അവതരിപ്പിക്കേണ്ടി വരും പല ഓഡിയൻസിന് മുന്നിലായിട്ട്.
യെസ്, യെസ്,
അതെ. ഞങ്ങളാണെങ്കിൽ 8th ആഴ്ചയിലാണ് ഞങ്ങൾ പങ്കെടുക്കാൻ വരുന്നത്, week 8.
എന്നാണത്?
week 8 March 1, 2, 3, 4, 5 എന്ന് വെച്ചാൽ March 1 ബുധനാഴ്ച മുതൽ March 5 ഞായറാഴ്ച വരെ ഡിപ്പോ തിയേറ്റർ മെറിക്വിൽ ആണ് മത്സരം നടക്കുന്നത്. 7 മണിക്ക് ആരംഭിക്കും, ടിക്കറ്റഡ് ഷോ ആണ്.
സിഡ്നി മാരിക്വില്ലുള്ള ഡിപ്പോ തിയേറ്ററിൽ നിന്നല്ലേ?
അതെ, മാരിക്വില്ലുള്ള ഡിപ്പോ തിയേറ്ററിലാണ് മത്സരം നടക്കുന്നത്.
അഞ്ചു ദിവസവും നിങ്ങൾ ഒരേ നാടകം തന്നെ അവതരിപ്പിക്കും, അതിൽ നിന്നായിരിക്കും പിന്നീട് സെമിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്.
എന്നിട്ടാണ് അവർ സെമിയിലോട്ടോ അല്ലെങ്കിൽ ഫൈനലിലോട്ടോ ഡയറക്റ്റ് ആയിട്ടോ സെലക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ തെരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്താ?
3 criteria ഉള്ള ഒന്ന് ജഡ്ജസ് ചോയ്സ് എന്ന് വെച്ചാല് ഏറ്റവും ബെസ്റ്റ് നാടകം ഏതാണ് അത് ഫൈനലിലേക്ക് പോകുന്നു. അടുത്തത് പീപ്പിൾസ് ചോയ്സ്, ആൾക്കാരുടെ അവാർഡ് അല്ലെങ്കിൽ വോട്ട് അനുസരിച്ചിട്ട് ഒരു സെമി ഫൈനൽ ഉണ്ടാവും. പിന്നെ വേറൊന്ന് ഡയറക്ടേഴ്സ് ചോയ്സ്, ആ ഫെസ്റ്റിവൽ ഡയറക്ടറുടെ ഒരു ചോയ്സ്, അവർക്ക് സെമി ഫൈനലിൽ മത്സരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറികളാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓഡിയൻസ് വോട്ടിംഗ് മാക്സിമം കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങള് കാൻബറയിലിരുന്നപ്പോ ഞങ്ങളും വേറെ 2 നാടകങ്ങളും കൂടിയായിരുന്നു ജഡ്ജസ് ചോയ്സിൽ ടോപ്പിലുണ്ടായിരുന്നത്. അപ്പൊ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവര് പീപ്പിൾസ് വോട്ട് കൗണ്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ 2 വോട്ടിന്റെ വ്യത്യാസത്തിൽ 3rd സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. ജഡ്ജസ് ചോയ്സിൽ ടോപ്പ് മാർക്ക് കിട്ടിയെങ്കിൽ കൂടി. അപ്പൊ അത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു അവസരമാണ്. ഞങ്ങൾക്ക് ഒട്ടും ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലായിരുന്നു, വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് അല്ലെങ്കിൽ ആൾക്കാർ മാത്രമാണ് അത് കാണാൻ വേണ്ടി വന്നത് സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക്.
അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ ചോദിക്കെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പരിപാടി കേൾക്കുന്ന സിഡ്നിയിലുള്ള മലയാളികൾക്കെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും?
ദയവ് ചെയ്ത് നാടകം കാണാൻ വരണം. March 1st മുതൽ 5th വരെ ഏത് ഷോയ്ക്ക് വന്നാലും മതി, March 1, 2, 3, 4, 5 ഏഴ് മണിക്ക് തുടങ്ങും. ടിക്കറ്റ് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റാവുന്നുള്ളൂ. അത് വന്ന് കാണണം. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഡ്രാമ ഫെസ്റ്റിവൽ സിഡ്നി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബുക്ക് ചെയ്യർ ടിക്കറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. കാണാൻ വരണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ കാണികളോട് പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.
തീർച്ചയായും ശ്രീ, എന്തായാലും കാണാൻ വരുന്ന കാണികൾക്കെങ്കിലും കുറഞ്ഞ പക്ഷം അവർക്കെങ്കിലും എന്താണ് നിങ്ങളുടെ ഈ ഭാഷയിലെ സർപ്രൈസ് എന്ന കാര്യം മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടും നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന്. വളരെയധികം നന്ദി ഇത്രയും നേരം സംസാരിച്ചതിനെ.
താങ്ക് യു.